പാനപാത്രത്തിന്റെ വക്ക് പോലെയും മുടർന്ന താമരപ്പൂ പോലെയുമായിരുന്നു. അതിൽ 3000 പത്ത് വെള്ളം കൊള്ളും. അവൻ 10 തൊട്ടിയും ഉണ്ടാക്കി കഴുകുന്ന ആവശ്യത്തിലേക്ക് 5 വലത്തുഭാഗത്തും 5 ഇടത്തുഭാഗത്തും വെച്ചു. ഹോമയാകത്തിനുള്ള സാധനങ്ങളെ അവൻ അവയിൽ കഴുകും. കടലോ പുരോഹിതന്മാർക്ക് കഴുകാനുള്ളതായിരുന്നു. അവൻ പൊന്നുകൊണ്ട് 10 വിളക്കും അവയെക്കുറിച്ചുള്ള വിധിപ്രകാരം ഉണ്ടാക്കി മന്ദിരത്തിൽ വലത്തുഭാഗത്തും 5 ഇടത്തുഭാഗത്തും 5 വെച്ചു. അവൻ 10 മേശയും ഉണ്ടാക്കി മന്ദിരത്തിൽ വലത്തുഭാഗത്ത് 5 ഇടത്തുഭാഗത്ത് 5 വെച്ചു. അവൻ പൊന്നെ കൊണ്ട് 100 കലശം ഉണ്ടാക്കി. അവൻ പുരോഹിതന്മാരുടെ പ്രാകാരവും വലിയ പ്രാകാരവും പ്രാകാരത്തിന് വാതിലുകളും ഉണ്ടാക്കി കഥക താമ്രം കൊണ്ട് പൊതിഞ്ഞു. അവൻ കടലിനെ വലത്ത് ഭാഗത്ത് തെക്ക് കിഴക്കായിട്ട് വെച്ചു. ഹുരാം കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി. അങ്ങനെ ഹുരാം ദേവാലയത്തിൽ ശലോമോന്റെ രാജാവിന് വേണ്ടി ചെയ്ത പണി തീർന്നു. സ്തംഭങ്ങൾ 2 സ്തംഭങ്ങളുടെ തലയ്ക്കുള്ള ഗോളാകാരമായ പൊതികൾ, സ്തംഭങ്ങളുടെ തലയ്ക്കുള്ള പൊതികളുടെ ഗോളങ്ങളെ മൂടുവാൻ 2 വലപ്പണി, സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പൊതികളുടെ 2 ഗോളങ്ങളെ മൂടുവാനുള്ള ഓരോ വലപ്പണിയിൽ ഈ 2 നര മാതളപ്പഴവുമായ 2 വലപ്പണിയും കൂടെ 400 മാതളപ്പഴം, പീഠങ്ങൾ, പീഠങ്ങളിന്മേൽ തൊട്ടികൾ, കടൽ, അതിനു കീഴേ 12 കാള, കലങ്ങൾ, ചട്ടുകങ്ങൾ, ഉൾക്കൊളുത്തുകൾ എന്നീ ഉപകരണങ്ങളൊക്കെയും പുരാമാവി മിനുക്കിയ താമരം കൊണ്ട് യഹോയുടെ ആലയത്തിന് വേണ്ടി ശലോമോൻ രാജാവിന് ഉണ്ടാക്കി കൊടുത്തു. യോർദാൻ സമഭൂമിയിൽ സുക്കോത്തിനും സ്വരേധയ്ക്കും മധ്യേ കളിമണ്ണ് നിലത്ത് വെച്ച് രാജാവയെ വാർപ്പിച്ചു. ഇങ്ങനെ ശലോമോൻ ഈ ഉപകരണങ്ങളൊക്കെയും ധാരാളമായി ഉണ്ടാക്കി. താമരത്തിന്റെ തൂക്കത്തിന് നിശ്ചയമായില്ലായിരുന്നു. ശലോമോൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒക്കെയും പൊന്നുകൊണ്ട് പീഠവും കാഴ്ചയപ്പം വെക്കുന്ന മേശകളും അന്തർമന്ദിരത്തിൽ നിന്ന് മുമ്പേ നിയമപ്രകാരം കത്തേണ്ടതിന് നിർമ്മലമായ തങ്കം കൊണ്ടുള്ള നിലവിളക്കുകളും ദീപങ്ങളും പൊന്നുകൊണ്ടും സാക്ഷാൽ നിർമ്മലമായ തങ്കം കൊണ്ടും തന്നെ പുഷ്പങ്ങളും ദീപങ്ങളും ചവണകളും തങ്കം കൊണ്ട് കത്രികകളും കലശങ്ങളും തവികളും തീച്ചട്ടികളും ഉണ്ടാക്കി ആലയത്തിന്റെ വാതിലുകൾ അതിവിശുദ്ധ മന്ദിരത്തിലേക്കുള്ള അകത്തേക്ക കഥകളും മന്ദിരമായ ആലയത്തിന്റെ കഥകളും പൊന്നുകൊണ്ട് ആയിരുന്നു. ഇങ്ങനെ ശലോമോൻ യഹോയുടെ ആലയത്തിന് വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർന്നു. പിന്നെ ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വസ്തുക്കളായ വെള്ളിയും പൊന്നും ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്ന ദേവാലയത്തിലെ ഭണ്ഡാരഗൃഹങ്ങളിൽ വെച്ചു. ശലോമോൻ യഹോയുടെ നിയമപ്പെട്ടകം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവനത്തലവന്മാരെ ഗോത്രപ്രഭുക്കന്മാരെയും ഒക്കെയും യെരുശലേമിൽ കൂട്ടിവരുത്തി. ഇസ്രായേൽ പുരുഷന്മാരെല്ലാവരും 7ാം മാസത്തിലെ ഉത്സവത്തിൽ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി. ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും വന്ന ശേഷം ദേവിയർ പെട്ടകമെടുത്തു. പെട്ടകവും സമാഗമ കൂടാരവും കൂടാരത്തിലെ സകല വിശുദ്ധ ഉപകരണങ്ങളും കൊണ്ടുവന്നു. പുരോഹിതന്മാരും ലേവ്യരുമത്രേ അവ കൊണ്ടുവന്നത്. ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ കൂടിയിരുന്ന ഇസ്രായേൽ സഭയൊക്കെയും എണ്ണുവാനും കണക്കെടുപ്പുവാനും കഴിയാതെ വണ്ണം വളരെ ആടുകളെയും കാളുകളെയും പെട്ടകത്തിനു മുമ്പിൽ യാഗം കഴിച്ചു. പുരോഹിതന്മാർ യഹോയുടെ നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കെരുവുകളുടെ ചിറയിൻ കീഴേ കൊണ്ടു ചെന്ന് വെച്ചു. കെരുവുകൾ പെട്ടകത്തിന്റെ സ്ഥലത്ത് നിന്നും ഇത് ചെറുകു വിരിച്ച പെട്ടകത്തെയും അതിന്റെ തണ്ടുകളെയും ഒടിഞ്ഞു. തണ്ടുകൾ നീണ്ടിരിക്കയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിൽ നിന്ന് മുമ്പിൽ പെട്ടകത്തെ കവിഞ്ഞു കാണും. എങ്കിലും പുറത്തു നിന്ന് കാണുകയില്ല. അവ ഇന്നുവരെ അവിടെയുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ശലോമോൻ വെച്ച് പെട്ടകത്തിൽ വെച്ചിരുന്ന 2 കൽപ്പനകളല്ലാതെ അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ കൂറുകൂറുകളുടെ ക്രമപ്രകാരം നോക്കാതെ എല്ലാവരും തങ്ങളെ വിശദീകരിച്ചിരുന്നു. ആസാഫ്, ഹോമാൻ, യദൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായവരെല്ലാവരും ക്ഷണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും വിളിച്ച് യാഗപീഠത്തിന്റെ കിഴക്ക് കാഹളമോതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോടുകൂടെ നിന്നു. കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളത്തോടും കൈത്താളങ്ങളോടും വാദ്യങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ അവന്റെ ദേഹത്തേക്കുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറാക്കി യഹോയുടെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോയെ സ്തുതിച്ചപ്പോൾ യഹോയുടെ ആലയത്തിന്റെ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. അപ്പോൾ ശലോമോൻ, താൻ കുരുരിൽ വസിക്കുമെന്ന് യഹോ അരുളി ചെയ്തിരിക്കുന്നു. എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം, നിനക്ക് നീക്കു വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിൽക്കേ രാജാവ് തന്റെ മുഖം തിരിച്ച് ഇസ്രായേൽ സർവസഭയെ അനുഗ്രഹിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തത്, തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, എന്റെ ജനത്തെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരാലയം പണിയുവാൻ ഞാൻ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണവും തെരഞ്ഞെടുത്തില്ല. എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കാൻ ഞാൻ ഒരുത്തനെയും തെരഞ്ഞെടുത്തതുമില്ല. എങ്കിലും എന്റെ നാമം ഇരിക്കേണ്ടതിന് യെരുശലേമിനെയും എന്റെ ജനമായ ഇസ്രായേലിനെ വാഴുവാൻ ദാവീദിനെയും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിയണം എന്ന് എന്റെ അപ്പനായ ദാവീദ് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ യഹോവ എന്റെ അപ്പനായ ദാവീദിനോട്, എന്റെ നാമത്തിന് ഒരാലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായല്ലോ, ഇങ്ങനെ താല്പര്യമുണ്ടായ നല്ലതെങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, എന്റെ കടി പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവീദിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരുന്നു ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിതിരിക്കുന്നു. യഹോവ ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമമുള്ള വർത്തകം ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അനന്തരം അവൻ യഹോവയുടെ യാഗപീഠത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ സർവ്വസഭയെയും സമക്ഷത്തുകൊണ്ട് കൈമലർത്തി ശലോമോൻ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമായിട്ടുള്ള താമരം കൊണ്ടുള്ള ഒരു പീഠമുണ്ടാക്കി പ്രാകാരത്തിന്റെ നടുവിൽ വെച്ചിരുന്നു. അതിൽ അവൻ കയറി നിന്നു ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്ക് മുമ്പാകെ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈമലർത്തി പറഞ്ഞതെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്നതിന്റെ ദാസന്മാർക്കായി നിയമവും ദൈവവും പാലിക്കുന്നവനായ നിന്നെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും ഒരു ദൈവവുമില്ല. നീ എന്റെ അപ്പനായ ദാവീദന്റെ എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായി കൊണ്ട് അരുളി ചെയ്ത പോലെ ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട്, നീ എന്റെ മുമ്പാകെ നടന്നത് പോലെ നിന്റെ പുത്രന്മാരും എന്റെ ന്യായപ്രമാണപ്രകാരം നടക്കേണ്ടതിന് തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നിന്റെ ദാസനായ ദാവീദിനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോടുകൂടെ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എന്റെ ദൈവമായ യഹോവയെ അടിയൻ തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിടെയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൻ പാർത്തരുളണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചനകളെ കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെ കൊണ്ട് സത്യം ചെയ്തിരിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വെക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുമ്പാകെ ഒന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടന്റെ നടപ്പ് അവന്റെ തലമേൽ തന്നെ വരുത്തി പ്രതികാരം ചെയ്യുവാനും നീതിമാന്റെ നീതിക്കൊത്തവണ്ണം അവന് നൽകി നീതീകരിപ്പാനും വഴിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ. നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്ത നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് നീ അവർക്ക് അവരുടെ പിതാക്കന്മാർക്കും കൊടുക്കുന്ന ദേശത്തിലേക്ക് അവരെ തിരിച്ചു വരുത്തണമേ. അവർ നിന്നോട് പാപം ചെയ്യുകൊണ്ട് ആകാശമടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമം സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയതുകൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരികുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ട നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുക്കുന്ന ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണമേ. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകത് വിഷമഞ്ഞ് വെട്ടുകിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളുടെ ദേശത്തിൽ അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തിനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനും എങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ താന്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തെ അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെ നിന്റെ വഴികളിൽ നടപ്പാൻ തക്കവണ്ണം നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തരുടെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുത്തരും അവനവന്റെ നടപ്പ് പോലെയൊക്കെയും നൽകുകയും ചെയ്യണമേ. നീ മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത്. നിന്റെ ജനമായ ഇസ്രായേലുള്ളവനല്ലാത്ത അന്യജാതിക്കാർ നിന്റെ മഹത്വവും നാമവും ബലമുള്ള കൈയും നീട്ടിയിരിക്കുന്ന ഭുജവും ഹേതുവായി ദൂരദേശത്ത് നിന്ന് വന്നാൽ അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും. നിശ്ചയം നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്നും കേട്ട ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്റെ നാമത്തെ അറിഞ്ഞ് നിന്നെ ഭയപ്പെടുകയും ഞാൻ പണിതിരിക്കുന്ന ആലയത്തിൽ നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യേണ്ടതിന് അന്യജാതിക്കാർ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും ചെയ്തു കൊടുക്കണമേ. നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ആലയത്തിലേക്കും തിരിഞ്ഞ് നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ നിന്നും അവരുടെ പ്രാർത്ഥനയും യാചനകളും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. നീ അവരോട് കോപിച്ച് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ദേശത്തേക്ക് ബദ്ധരായി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ തങ്ങളുടെ ഹൃദയത്തിൽ ഉണർന്ന പ്രവാസ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്തു അകർത്തിയും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചു കൊണ്ടുപോയ പ്രവാസ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പ്രവാസന്മാർക്ക് കൊടുത്ത ദേശത്തേക്കും നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന്റെ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്നും അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ടവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്തതിനോട് ക്ഷമിക്കണമേ. ഇപ്പോഴും എന്റെ ദൈവമേ, ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണു തുറന്നും നിന്റെ ജവി ശ്രദ്ധിച്ചുമിരിക്കണമേ. ആകയാലെ ഹോയായ ദൈവമേ, നീയും നിന്റെ ബലത്തിന്റെ പെട്ടകവും എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരണമേ. യഹോവായ ദൈവമേ, നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോയായ ദൈവമേ, നിന്റെ അഭിഷേകത്തിന്റെ മുഖം തിരിച്ചു കളയരുതേ. നിന്റെ ദാസനായ ദാവീദിനോടുള്ളതുപോലെ ഓർക്കണമേ. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്നും തീയിറങ്ങി ഹോമയാകവും ഹനനയാകവും ദഹിപ്പിച്ചു. യഹോയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോയുടെ തേജസ് യഹോയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. പുരോഹിതന്മാർക്കും യഹോയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. തീയിറങ്ങിയതും ആലയത്തിൽ യഹോയുടെ തേജസ് ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം നീന യഹോയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു. പിന്നെ രാജാവും സർവജനവും യഹോയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. ശലോമോൻ രാജാവ് 22,000 കാളകളെയും 120,000 ആടിനെയും യാഗം കഴിച്ചു. ഇങ്ങനെ രാജാവും സർവജനവും ദേവാലയത്തെ പ്രതിഷ്ഠിച്ചു. പുരോഹിതന്മാർ തങ്ങളുടെ ഉദ്യോഗമനുസരിച്ചും ദൈവത്തിന്റെ ദയ എന്നേക്കുള്ളത് എന്ന് അങ്ങനെ അവർ മുഖാന്തരം ദാവീദ് സ്തോത്രം ചെയ്ത സമയത്ത് യഹോയുടെ സ്തുതിപ്പിൻ ദാവീദ് രാജാവുണ്ടാക്കിയ യഹോയുടെ വാദ്യങ്ങളോടുകൂടെ നിന്നു. ഇസ്രായേലൊക്കെയും നിൽക്കെ പുരോഹിതന്മാർ അവരുടെ മുമ്പിൽ കാഹളമോതി. ശലോമോൻ ഉണ്ടാക്കിയിരുന്ന താമ്രയാഗപീഠത്തിന്മേൽ ഹോമയാഗം, ഭോജനയാഗം, മേധസ് എന്നിവ കൊള്ളാതിരുന്നത് കൊണ്ട് ശലോമോൻ യഹോയുടെ ആലയത്തിന് മുമ്പിലുള്ള പ്രാകാരത്തിന്റെ മധ്യഭാഗം ശുദ്ധീകരിച്ചു. അവിടെ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും മേധസ് അർപ്പിച്ച് ശലോമോനും ഹമത്തിന്റെ എതിർമുതൽ മിശ്രയും തോട് വരെയുള്ള എല്ലാ ഇസ്രായേലിലെ ഏറ്റവും വലിയ സഭയായി ആ സമയത്ത് 7 ദിവസം ഉത്സവം ആചരിച്ചു. 8-ാം ദിവസം അവർ വിശുദ്ധ സഭായോഗം കൂടി. 7 ദിവസം അവർ യാഗപ്രതിഷ്ഠ കൊണ്ടാടി. 7-ാം ദിവസം ഉത്സവം ആചരിച്ചു. 7-ാം മാസം 23-ാം തീയതി അവൻ ജനത്തെ യഹോവ ദാവീദിനും ശലോമോനും തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത നന്മകളെ കുറിച്ച് സന്തോഷവും ആനന്ദവും ഉള്ളവരായി അവരുടെ കൂടാരങ്ങളിലേക്ക് പറഞ്ഞയച്ചു. ഇങ്ങനെ ശലോമോൻ യഹോയുടെ ആലയവും രാജധാനിയും തീർത്തു. യഹോയുടെ ആലയത്തിലും തന്റെ അരമനകളിലും ഉണ്ടാക്കുവാൻ ശലോമോന് താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെയും അവൻ ശുഭമായി നിവർത്തിച്ചു. അതിന്റെ ശേഷം യഹോവ രാത്രിയിൽ ശലോമോനോട് പ്രത്യക്ഷനായ അവനോട് അരുളിച്ചത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശമടക്കിയോ ദേശത്തെ തിന്നുമൂടിക്കൊണ്ടെന്ന് വെട്ടിക്കിളിയോ കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർഭാഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശുദ്ധീകരിച്ചിരിക്കുകയും ചെയ്യും. എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെയിരിക്കും. നീയോ നിന്റെ അപ്പനായ ദാവീദുണ്ടെന്നതുപോലെ എന്റെ മുമ്പാകെ നടക്കുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്ത് എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കുകയും ചെയ്താൽ ഇസ്രായേലിൽ വാഴുവാൻ നിനക്ക് ഒരു പുരുഷനില്ലാതെ വരികയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് ഒരു നിയമം ചെയ്തതുപോലെ ഞാൻ നിന്റെ രാജാസ്ഥാനത്തെ സ്ഥിരമാക്കും. എന്നാൽ നിങ്ങൾ തിരിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്റെ ചട്ടങ്ങളും കൽപ്പനകളും ഉപേക്ഷിക്കുകയും ചെന്ന് അന്യദൈവത്തെ സേവിച്ച് നിസ്കരിക്കുകയും ചെയ്താൽ ഞാൻ അവർക്ക് കൊടുത്ത എന്റെ ദേശത്തിന് അവരെ പറിച്ചു കളയും. എന്റെ നാമത്തിനായി ഞാൻ ശുചീകരിക്കുന്ന ഈ ആലയത്തെയും ഞാൻ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ സകല ജാതികളുടെയും ഇടയിൽ ഒരു പഴഞ്ചൊല്ലും പരിഹാസവുമാക്കി തീർക്കും. ഈ ആലയം എത്ര ഉന്നമായിരുന്നാലും കടന്നു പോകുന്ന ഏവനും അതിനെപ്പറ്റി സ്തംഭിച്ച് യഹോവായി ദേശത്തിന് ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തുവാൻ സംഗതി എന്ത് എന്ന് ചോദിക്കും. അതിനെ അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവവുമായ യഹോവയെ അവർ ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിക്കുകയും ചെയ്തതുകൊണ്ട് ആകുന്നു ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നത് എന്ന ഉത്തരം പറയും. ശലോമോൻ യഹോവയുടെ ആലയവും തന്റെ അരമനയും 20 സംവത്സരം കൊണ്ട് വളർന്ന ശേഷം ഊരാം ശലോമോന് കൊടുത്ത പട്ടണങ്ങളെ ശലോമോൻ പണിതുറപ്പിച്ചു. അവിടെ ഇസ്രായേലിയരെ പാർപ്പിച്ചു. അനന്തരം ശലോമോൻ ഹാമാത്ത് സോബയിലേക്ക് പോയി അവനെ ജയിച്ചു. അവൻ മരുഭൂമിയിൽ തദ്മോരും ഹാമാത്തിൻ അവന്റെ പണിതിരുന്ന സംഭാര നഗരങ്ങളൊക്കെയും ഉറപ്പിച്ചു. അവൻ മേലെ ബേത്ത് ഹോരോനും താഴത്തെ ബേത്ത് ഹോരോനും മതിലുകളും വാതിലുകളോടും ഓടാമ്പലുകളും കൂടി ഉറപ്പുള്ള പട്ടണങ്ങളായ വാലാത്തും ശലോമുണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും സകല രഥ നഗരങ്ങളും കുതിരച്ചേവർക്കുള്ള പട്ടണങ്ങളും യെരുശലേമിലും ലെബാനോനിലും തന്റെ രാജ്യത്തെ എല്ലായിടവും പണിയുവാൻ ശലോമോൻ ആഗ്രഹിച്ചതൊക്കെയും പണിതു. ഹിത്യർ, അമോരിയർ, ഫെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ ഇസ്രായേൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജനത്തെയും ഇസ്രായേൽ സംഹരിക്കാതെ പിന്നെയും ദേശത്ത് ശേഷിച്ചിരിക്കുന്ന അവരുടെ മക്കളെയും ശലോമോൻ ഇന്നുവരെയും ഉയർന്ന വേലക്കാരാക്കി. ഇസ്രായേലിൽ നിന്നോ ശലോമോൻ ആരെയും തന്റെ വേലയ്ക്ക് ദാസന്മാരാക്കിയില്ല. അവർ യോദ്ധാക്കളും അവന്റെ സേനാ നായക ശ്രേഷ്ഠന്മാരും രഥങ്ങൾക്കും കുതിരച്ചേവർക്കും അധിപതിമാരുമായിരുന്നു. ശലോമോൻ രാജാവിന്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാരും ജനത്തിന്റെ മേൽവിചാരകരുമായ ഇവർ 250 പേരായിരുന്നു. ശലോമോൻ ഫറവോന്റെ മകളെ ദാവീദിന്റെ നഗരത്തിൽ നിന്നും താൻ അവൾക്ക് വേണ്ടി പണിത അരമനയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ അരമനയിൽ എന്റെ ഭാര്യ പറക്കരുത്, യഹോവയുടെ പെട്ടകം അവിടെ വന്നിരിക്കാൽ അത് വിശുദ്ധമല്ലോ എന്നവൻ പറഞ്ഞു. ശലോമോൻ താൻ മണ്ഡപത്തിന്റെ മുമ്പിൽ പണിത യഹോവയുടെ യാഗപീഠത്തിന്മേൽ അത് ദിവസത്തേക്ക് വേണ്ടിയിരുന്ന പോലെ മോശയുടെ കൽപ്പന പ്രകാരം ശബത്തുകളിലും അമാവാസികളും ഉത്സവങ്ങളിലും പുളിപ്പില്ലാത്തി അപ്പത്തിന്റെ ഉത്സവത്തിൽ വാരോത്സവാരത്തിൽ കൂടാരങ്ങളും ഉത്സവത്തിന്റെ ഇങ്ങനെ ആണ്ടിൽ 3 പ്രാവശ്യം യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കഴിച്ചു പോന്നു. അവൻ തന്റെ അപ്പനായ ദാവീദിന്റെ നിയമപ്രകാരം പുതുവന്മാരുടെ കൂടുകളെ അവരുടെ ശുശ്രൂഷിക്കും. അത് ദിവസത്തിന് വേണ്ടിയതുപോലെ സ്തോത്രം ചെയ്യുവാനും പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാനും ഇവരെ അവരുടെ പ്രവൃത്തികൾക്കും വാതിൽ കാവൽക്കാരെ അവരുടെ കൂറുകൾ കൊത്തവണ്ണം അതത് വാതിലിനും നിയമിച്ചു. ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന. യാതൊരു കാര്യത്തിലും ഭണ്ഡാരത്തെ സംബന്ധിച്ചും പുരോഹിതന്മാരോടും ലേവ്യരോടും ഉണ്ടായ രാജകൽപ്പന അവർ വിട്ടുമാറിയില്ല. യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമായിട്ട് ആൾ മുതൽ അത് തീരും വരെ ശലോമോന്റെ പ്രവൃത്തിയൊക്കെയും സാധ്യമായി വന്നു. അങ്ങനെ യഹോവയുടെ ആലയം പണിതീർന്നു. ആ കാലത്തും ശലോമോൻ ഏതും ദേശത്ത് കടൽക്കരയുള്ള ഏസ്യോൻ ഗബേരയിലേക്ക് ഏലോത്തിലേക്കും പോയി. പുരാം തന്റെ ദാസന്മാർ മുഖാന്തരം കപ്പലുകളെയും സമുദ്ര പരിചയമുള്ള ആളുകളെയും അവന്റെ അടുക്കൽ അയച്ചു. അവർ ശലോമോന്റെ ദാസന്മാരോടുകൂടെ ഒഫിറിലേക്ക് എന്ന് 450 താലന്ത് പൊന്നും വാങ്ങി ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശെബാരാജ്ഞി ശലോമോന്റെ കീർത്തിയേറ്റിട്ട് കടമൊഴികളാൽ ശലോമോനെ പരീക്ഷിക്കേണ്ടതിന് അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ യെരുശലേമിൽ വന്നു. അവൾ ശലോമോന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു. അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു. സമാധാനം പറവാൻ കഴിയാതെ ഒന്നും ശലോമോന് മറുപൊരുളായിരുന്നില്ല. ശെബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനവും അവന്റെ പണ്ഡപനകളും അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ വൃത്യന്മാരുടെ ഇരിപ്പും അവന്റെ ശിശുക്കളുടെ നിലയും അവരുടെ ഉറപ്പും അവന്റെ പാനപാത്രവാഹകന്മാരെയും അവരുടെ ഉടുപ്പിനെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ട് അമ്പരന്നുപോയി. അവൾ രാജാവിനോട് പറഞ്ഞതെന്തെന്നാൽ നിന്റെ കാര്യങ്ങളൊക്കെ ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എന്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ. ഞാൻ വന്ന് സുമ കണ്ടുകൊണ്ട് കാണും വരെ ഈ വർത്തമാനം വിശ്വസിച്ചില്ല. ഞാൻ നിന്റെ ദേശത്തിന്റെ മഹാത്മ്യത്തിന്റെ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു. നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ. നിന്റെ മുമ്പിൽ എല്ലായ്പ്പോഴും നിന്റെ ജ്ഞാനം കേൾക്കുന്ന നിന്റെ ഭൃത്യന്മാരും ഭാഗ്യവാന്മാരും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി രാജാവായിട്ട് നിന്റെ സിംഹാസനത്തിൽ നിന്നെ ഇരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്ന നിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ ദൈവം ഇസ്രായേലിനെ എന്നേക്കും നിലനിൽക്കുമാറാക്കേണ്ടതിന് അവരെ സ്നേഹിച്ചതുകൊണ്ട് നീതിയും ന്യായവും നടത്തുവാൻ നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു. അവൾ രാജാവിന് 120 താലന്ത് പൊന്നും 60 സുഗന്ധവർഗവും രക്തവും കൊടുത്തു. ശേബാരാജി ശലോമൻ രാജാവിന് കൊടുത്തതുപോലെ സുഗന്ധവർഗം പിന്നെ ഉണ്ടായിട്ടില്ല. എനിക്ക് യോഗ്യമാകുന്നു പറയുമോ?
തന്റെ സ്തുതികളാൽ ആകാശു ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തെ ബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഈ ദിനം പ്രത്യേകിച്ച് സൗത്ത് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരുമിച്ചുകൂടി തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുവാൻ ആയുസ്സും ആരോഗ്യവും തന്ന് നമ്മളെ കൂട്ടിവരുത്തിയ ദൈവത്തിന് ആമുഖമായിട്ട് സ്തുതിയും സ്തോത്രം സമർപ്പിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ ശബ്ദം കേൾക്കുവാനും തന്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ അപേക്ഷകളെ സമർപ്പിക്കുവാനും നമുക്ക് ഒരുക്കി തന്ന ഈ ധന്യമായ നിമിഷം നന്മയോടുകൂടി ഉപയോഗപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കൃപ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകിയ പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം മറയ്ക്കുന്ന വന്യ മാമനച്ചൻ, പ്രിയ ജോജി കെ ജോയിയച്ചൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധികരായ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരു കൂട്ടായ്മയോട് നമുക്ക് ദൈവം അനുവദിച്ചു തന്നപ്പോൾ ഈ കൂട്ടായ്മ നമ്മുടെ വ്യക്തിജീവിതത്തിനും ആത്മീയ കുടുംബജീവിതത്തിനും ഒക്കെ നന്മയായി പരിലസിക്കുവാൻ ദൈവത്തിന്റെ കൃപ നമുക്കുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ഇപ്പോഴ് ദൈവം സമർപ്പിച്ചു. അതിനുശേഷം തുടർന്ന് ശുശ്രൂഷ മുന്നോട്ട് പോകുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 227-ാമത്തെ ഗീതം, സ്നേഹപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നുള്ള ഗീതം. സ്നേഹപിതാവേ
ma പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്ക് സ്തുതി. തന്റെ സ്ത്രീകളാലകാശു ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ബുദ്ധിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ പോലെ ആവശ്യമുള്ള നിയമം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടലാമ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ അപേക്ഷിക്കരുത്, ഇനിയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഏകമുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞവറിയവേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. കർത്താവെ നിത്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതുള്ള കന്യാസമരിമേ നമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എപ്പോൾ സമയത്തും തിരുനമ്പുരാനോട് വീക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ശുഭഹോലാപുലുറോവൽ സുഹോക്കാദീശോ. ദൈവമായ കർത്താവേ, ജീവദായകമായ നിന്റെ വചനം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളിൽ തിരക്കൻ പാർക്കേണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധക്ലിയന്മാർക്ക് ശുശ്ലിയന്മാരെ ഞാനുള്ളൊരാക്കി തീർത്ത പ്രകാരം നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയച്ച് നിന്നെ മനസ്സിലാക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വിദ്യ കുറഞ്ഞവരും മീൻപിടുത്തക്കാരുമായ സ്ത്രീയന്മാർ തത്വജ്ഞാനികൾ പോലും വിസ്മരിക്കത്തക്കവണ്ണം വിജ്ഞാനികളും സമർത്ഥരുമായി ഭവിച്ചതുപോലെ കർത്താവെ, ബലഹീനരും പാപികളും അയോഗ്യരുമായ ഞങ്ങൾ നിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് നിന്റെ തിരുനാമത്തെ വഹിക്കുകയും പ്രസിദ്ധമാക്കുകയും ചെയ്യുമാറാകണമേ. തിരുവചനം മൂലം സത്യറിവിനെ പഠിക്കുവാനും തിരുവിഷത്തിന് യോഗ്യമായ പ്രകാരം ഭക്തിയുള്ളവരായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നാശം വരുത്തുന്ന സകല ദുസ്വഭാവങ്ങളും ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകണമേ. സാധാരണ കണികളിൽ നിന്ന് ഞങ്ങൾ തെറ്റിയൊഴിഞ്ഞ് നിന്റെ മഹിമ നിറഞ്ഞ പ്രകാശത്തിൽ കൂടി നടക്കേണ്ടതിന് തിരുവചനത്താൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ വാത്മുള്ള ആചരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും സൽക്രിയകൾ ചെയ്യുന്നതിന് ഞങ്ങളുടെ കൈകളെയും നീ ശക്തിപ്പെടുത്തണമേ. എല്ലാവരും ഈ ലോകത്തിൽ വെച്ച് എന്നെ വീണ്ടും ഒന്നും അറിഞ്ഞ് സ്നേഹിച്ച് ശുശ്രൂഷിക്കുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്റെ നിത്യ സൗഭാഗ്യങ്ങളിൽ സന്തോഷിക്കുവാനും സംഗതിയാക്കണമേ. ഞങ്ങൾ നിന്നെ എന്നിന്റെ പിതാവിനെയും നിർവരസ്വരുഹായും എന്നാളും വാർത്തപ്പെടുത്തുമാറാകണമേ.
രാജശ്രീണ്ടോ നമുക്ക് സുവിശേഷ ഗീതങ്ങളുടെ ഒരു പാട്ട് പാടാം. അച്ഛനെ ജീവിതം അറിയത്തില്ല. ലൈനിലുണ്ടോ?
ഹലോ.
ലൈനിലുണ്ടോ? ഉണ്ട്. ഓക്കെ.
ആ ഞാൻ ലൈനിലുണ്ട് അച്ഛാ. ഞാൻ ജോജിയച്ചന് പിന്നെ കയറാൻ പറ്റിയില്ല. അപ്പം അച്ഛൻ എന്നെ വിളിച്ചതോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. കുഴപ്പമില്ല. നമുക്ക് ഒരു പാട്ട് കൂടെ ഒന്ന് പാടാൻ വെച്ചാൽ അപ്പോഴത്തേക്ക് ഞാൻ അച്ഛനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ. ഗീതങ്ങളിലെ 10 പാട്ട് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ പഴയ ഗീതം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവന് എന്നുള്ള ഗീതം. പ്രാർത്ഥനയ്ക്കുത്തരം ഇരുപത്തിരണ്ടാമത്തെ പാട്ട് കൂടി പാടാൻ അടുത്ത
ില്ല ആദരിക്കുന്നു.
കിട്ടിയോ അച്ഛനെ? അപ്പോസ്തല പ്രവൃത്തികൾ 20:33-35 വരെയുള്ള വാക്യങ്ങൾ. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതിന് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞവർക്ക് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തമായും കാണിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 9:18-19. ഞാൻ സുവിശേഷ ഘോഷണം ആർക്കും ചെലവുണ്ടാകാതെ നടത്തുന്നു. ദൈവത്തിന്റെ സുവിശേഷം സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തി. സുവിശേഷ വേലയ്ക്കും മറ്റുള്ളവരെ സഹായിപ്പാനും പ്രാപ്തിക്കും പ്രാപ്തിക്കും മീതിയുമായി കൊടുക്കണമെന്ന് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. കിട്ടിയോ?
ഹലോ അച്ഛൻ.
ഓക്കെ
ഓക്കെ, ഞാൻ അച്ഛനൊന്ന് ഇന്ന് നമുക്ക് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പൊന്നിയ ജോജി കെ ജോജി അച്ഛനാണ്. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല, കാരണം അച്ഛനെ എല്ലാവർക്കും മലങ്കര സഭയിലെ അറിയപ്പെട്ട കൺവെൻഷൻ പ്രസംഗകരിലെ ഏറ്റവും മുൻനിരയിലുള്ള വൈദികരിലൊരാളാണ് പ്രിയപ്പെട്ട ജോജി കെ ജോജി അച്ഛൻ. ഈ പ്രാർത്ഥന കൂട്ടായ്മയിലും അച്ഛനൊന്നും പ്രാവശ്യം ഇവിടെ വിസിറ്റിംഗ് ആയിട്ട് വന്ന അവസരത്തിൽ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുകയുണ്ടായി. അമേരിക്കയിൽ പ്രത്യേകമായിട്ട് 8 നോമ്പിനോടനുബന്ധിച്ച് ന്യൂയോർക്കില് 3-4 പള്ളികൾ അച്ഛനെ ക്ഷണിച്ചതനുസരിച്ചാണ് അമിത്ഷന് അമേരിക്കയിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഡിട്രോയിറ്റില് അച്ഛന്റെ സഹോദരനുണ്ട്, ഇപ്പോൾ അച്ഛന് അവിടെയാണ്. അച്ഛന്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് അച്ഛൻ ആവശ്യപ്പെട്ടു ഈ ശുശ്രൂഷയിൽ അച്ഛന് പ്രവേശിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി അച്ഛനെ സമ്മതിക്കുകയും ഈ സമയത്ത് അച്ഛനത് ജോയിൻ ചെയ്യുകയും ചെയ്തു. അച്ഛന് വിളിച്ച ഫോണിൽ നിന്ന് ചില ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് കണക്റ്റഡ് ആവാഞ്ഞത്. അച്ഛന് അടൂർ മദ്രാസിലെ വൈദികരാണ്, കിളിവയലാണ് അച്ഛന്റെ സ്വദേശം. യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് മലങ്കര സഭയിലെ പ്രധാന കൺവെൻഷൻ വേദികളിലൊക്കെ അച്ഛൻ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ധാരാളമായിട്ടുണ്ട്. വളരെ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ അനേകർക്ക് ആശ്വാസം പകരത്തക്കവണ്ണം അച്ഛന്റെ ശുശ്രൂഷ ഈ സഭയിൽ ഒരു അനുഗ്രഹമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും സന്തോഷവും അഭിമാനിക്കാം. അച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ തിരുവചനത്തിൽ നിന്ന് പ്രിയപ്പെട്ട ജോജി കെ ജോയിച്ചൻ പ്രസംഗിക്കുന്നതായിരിക്കും. ഓക്കെ.
ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്റെ പ്രിയ സ്നേഹിതനും സഹോദരനുമായ രാജേഷ് അച്ഛൻ, ഏറ്റവും അനുഗ്രഹീതരായ ശ്രോതാക്കളെ, ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. അർഹിക്കുന്നതിലും ഉപരിയായ വിശേഷണങ്ങൾ കൊണ്ടാണ് അച്ഛനെ പരിചയപ്പെടുത്തിയത്. അതിനുള്ള അർഹതയും യോഗ്യതയും ഇല്ല എന്നെനിക്കറിയാം. ഈ സുബോറോ പ്രാർത്ഥനയിൽ വീണ്ടും ഒരിക്കലൂടെ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം തന്ന വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ദൈവം നമ്പരാൻ നമുക്ക് തരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, അനുഗ്രഹങ്ങൾക്കും ദൈവ നന്മകൾക്കുമായി മാത്രം ദൈവത്തെ സമീപിക്കുകയും അതിനുശേഷം ദൈവം കേവലം ഒരു യാന്ത്രിക അനുഭവമായി മാറുകയും ചെയ്യുന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രതിസന്ധിയാണ് എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. എന്തിനാണ് നാം ദൈവത്തെ വിളിക്കുന്നത്? ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ്? പക്ഷെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം ഭൗതികമായ ആഗ്രഹങ്ങൾ നടപ്പിലാകുവാനും അത് പൂർണ്ണമാകുവാനും അത് ലഭിക്കുവാനുമുള്ള ഒരു ടൂളായി മാത്രം, ഒരു ഉപകരണമായി മാത്രം ദൈവത്തെ കാണുന്നു എന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യപ്രസ്ഥാനങ്ങളുടെ എണ്ണം കൂടുകയും യഥാർത്ഥ ഭക്തി കുറയുകയും ചെയ്യുക ചെയ്യുന്നത് ഇന്ന് നാം കാണുന്ന ഒരു പ്രതിസന്ധിയാണ്. വേറെവർ ഗോഡ് എറക്ട്സ് എ ഹൗസ് ഓഫ് പ്രയർ, സേറ്റൻ ഓൾവേസ് ബിൽഡ് എ ചാപ്പൽ ദയർ എന്നാണല്ലോ. എവിടെ ഒരു ദൈവാലയം പണിയപ്പെടുന്നുവോ അതിനോട് ചേർന്ന് സാത്താൻ ഒരു ചാപ്പലും കൂടെ പണിയുന്നു എന്ന പൂർവ്വ പിതാക്കന്മാരൊക്കെ പറയുന്ന ആ വാക്ക് വളരെ ശ്രദ്ധേയമായി ഇന്ന് നടപ്പിൽ വരികയാണ്. ആ ചിന്തകളൊക്കെ മനസ്സിൽ വെക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകം നമ്മുടെ ധ്യാനത്തിനും നമ്മുടെ ചിന്തയ്ക്കുമായി വളരെ ഉപോത്ബലകമായി സഹായകരമായി മാറും എന്നതുകൊണ്ട് ആ വിഷയം ഇന്ന് നിങ്ങളും ഒരുമിച്ച് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ ഭക്തി എന്താണ്? എങ്ങനെയുള്ള ഒരു ഭക്തിയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം നടപ്പിലാക്കേണ്ടുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഭക്തിയുടെ അടിസ്ഥാനം എന്താണ്? ഇത് നാം ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 12 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് വിളിപ്പിക്കുന്ന ഒരു വിലാപമാണ് അതിന്റെ ആദ്യ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ചില വന്യജീവികൾ അതിന്റെ എണ്ണം കുറയുമ്പോൾ അത് റിസർവ് ചെയ്യും, അവരെ സംരക്ഷിക്കുവാനായി റിസർവ് ഫോറസ്റ്റുകൾ അത് ഗവൺമെന്റ് തന്നെ പ്രകാരം ക്രമീകരിക്കാറുണ്ട്. ചിലതൊക്കെ അന്യമായി പോകുമ്പോൾ അതിനെ സംരക്ഷിക്കുവാനുള്ള ഔദ്യോഗികമായ നടപടികൾ നടക്കാറുണ്ട്. സത്യത്തിൽ ഇന്ന് ആത്മീകതയിൽ അന്യമായി പോകുന്ന ഒന്നാണ് യഥാർത്ഥ ഭക്തന്മാരുടെ എണ്ണം. അതുകൊണ്ടാണ് ദാവീദ് കണ്ണുനീരോടെ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നടത്തുന്നത്. രക്ഷിക്കണമേ, എന്തിനാണ് രക്ഷിക്കുന്നത്? ഭൗതികമായ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ തനിക്ക് നൽകണമേ, അല്ലെങ്കിൽ തന്റെ രാജ്യത്തിൽ നൽകണമേ എന്നല്ല ദാവീദിന്റെ രോദനം. ദാവീദിന്റെ രോദനം ഭക്തന്മാരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ഇന്ന് ഭക്തി പ്രസ്ഥാനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. ദേവാലയങ്ങളോട് അനുബന്ധിച്ചും സഭയോട് അനുബന്ധിച്ചും ഏറെ ഭക്തി പ്രസ്ഥാനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ച് യഥാർത്ഥ ഭക്തി നമ്മളിൽ വർദ്ധിക്കുന്നുണ്ടോ? പെരുന്നാളുകളുടെ എണ്ണം കൂടുന്നു, എന്നാൽ അതിനനുസരിച്ച് പരിശുദ്ധി കൂടുന്നുണ്ടോ? ഇത് നാം ചിന്തിക്കേണ്ടുന്നതായ ഒരു പ്രധാന കാര്യമാണ്. എന്താണ് ഈ അഭക്തിയുടെ അല്ലെങ്കിൽ ഭക്തിയില്ലായ്മയുടെ ലക്ഷണം എന്ന് പറയുന്നത്? സങ്കീർത്തനക്കാരൻ ഈ ഭാഗത്ത് വേദനയോടെ ഓർമ്മപ്പെടുത്തുകയാണ്. 12 സങ്കീർത്തനം 2 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഭക്തി ഇല്ലായ്മയുടെ അഥവാ വിഭക്തിയുടെ ലക്ഷണങ്ങളിൽ ഒന്ന് അദ്ദേഹം പറയുന്നത് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. നാവിന്റെ ദുരുപയോഗം അത് ഭക്തിയുടെ വൈപരീത്യ അവസ്ഥയിൽ ഇന്ന് ഏറെ കൂടുകയാണ്. ചിലർക്കൊരു പ്രത്യേക കഴിവാണ് ദീർഘനാളുകൾ കൊണ്ട് പല നുണകളെയും സത്യമെന്ന് വിശ്വസിപ്പിക്കുവാൻ തങ്ങളുടെ നാവിനെ അതിനനുസരിച്ച് ഉപയോഗിക്കുവാനുള്ള ചില കഴിവുകൾ ചില വ്യക്തികൾക്ക് ധാരാളമായിട്ടുണ്ട്. ചില പദങ്ങളുടെയും വാക്കുകളുടെയും ഒക്കെ ആത്മാവ് നഷ്ടപ്പെടുത്തുകയാണ്. അസത്യം പ്രചരിപ്പിക്കുകയും അസത്യം പറയുകയും ചെയ്ത് സത്യത്തിന്റെ ആ നന്മയെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ. അതുകൊണ്ടാണ് സാത്താന് ഒരു പേര് തന്നെ ഉള്ളത് ആകൽ കറുസ എന്നാണ്. ഓക്കൽ കറുസോ എന്ന വാക്കിന്റെ അർത്ഥം മാലിന്യം ഭുജിക്കുന്നവനും വ്യാജം പ്രചരിപ്പിക്കുന്നവനും എന്നാണ്. തെറ്റായ കാര്യങ്ങളെ തെറ്റായ കാര്യങ്ങൾ ഉള്ളിലെന്ന് സംശീകരിച്ചുകൊണ്ട് വ്യാജം പ്രചരിപ്പിക്കുന്നവൻ അവനാണ് ആകൽ കറുസ. അതുകൊണ്ട് ഇന്ന് ഭക്തിയുടെ ഒരു പ്രകടനം നാവിന്റെ ദുരുപയോഗമായി മാറുന്ന ഒരു ലോകമാണ്. വീണ്ടും സങ്കീർത്തനക്കാരൻ ഈ പ്രതിസന്ധിയുടെ രണ്ടാമത്തെ ഒരു തലത്തിൽ പറയുന്നത് 8 12 സങ്കീർത്തനം 8 വാക്യത്തിൽ കാണുന്നത് മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അശുദ്ധി ഒരു വീരപ്രവൃത്തിയാണ് എന്ന് കാണുന്ന ഒരു ലോകം, തെറ്റിനെ മഹത്വവൽക്കരിക്കുന്ന ലോകം, തെറ്റിനെ തെറ്റായിട്ട് കാണാനല്ല, തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് തെറ്റ് ആണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു ലോകം, ഇതാണ് ഈ ഭക്തിയുടെ അല്ലെങ്കിൽ വിഭക്തിയുടെ രണ്ടാമത്തെ ലക്ഷണമായിട്ട് കാണുന്നത്. ഇത് യേശു തമ്പുരാൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24:15. ഇങ്ങനെയാണ് പറയുന്നത്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ഒരു ഹൈഫൻ ഇട്ടിട്ട് പറയുകയാണ് വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധിയുടെ സോപാനങ്ങളായി മാറേണ്ട സ്ഥാനത്ത് അശുദ്ധി ഇന്ന് കൊടികുത്തി വാഴുന്ന ഒരു ലോകമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ വിശുദ്ധ മത്തായി 24:14 അവിടെ കർത്താവ് പറയുകയാണ്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകം പേരുടെ സ്നേഹം തണുത്തു പോകും. സത്യത്തിൽ സ്നേഹം എന്നല്ല അവിടുത്തെ യഥാർത്ഥ വാക്കം, ഭക്തി തണുത്തു പോകും, അധർമ്മം പെരുകുന്ന ഒരു ലോകം. അതുകൊണ്ട് ഈ ഭക്തി ഒരു പ്രകടനമാക്കി മാറ്റുന്നവരുടെ രണ്ട് ലക്ഷണങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. ഒന്ന്, നാവിനെ ദുരുപയോഗപ്പെടുത്തി അസത്യം സത്യമാക്കി സത്യമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പ്രചരിപ്പിക്കുന്നവർ. രണ്ട്, ചെയ്യുന്ന ശുദ്ധി അതൊരു വീരപ്രവൃത്തിയാണ് എന്ന് കണ്ട് പ്രചരിപ്പിക്കുന്നവർ. സ്നേഹിതരെ, യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം എന്താണ്? യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം അത് തിരികെ പിടിക്കുമ്പോഴാണ് ദാവീദിന്റെ പ്രാർത്ഥന അത് നമ്മുടെ ആനുകാലിക ജീവിതത്തിൽ പ്രസക്തമായിട്ട് മാറുന്നത്. യഥാർത്ഥ ഭക്തിയുടെ ഒന്നാമത്തെ ലക്ഷണമായി തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് 128:4 നാം കാണുന്നുണ്ട്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. 128 സങ്കീർത്തനത്തിന്റെ വിഷയം തന്നെ ദൈവഭക്തന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ്, നന്മകളെ കുറിച്ചാണ് എന്ന് നമുക്കറിയാം. അതിന്റെ ആ വാക്യത്തിൽ പറയുകയാണ്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എന്താണ് യഹോവ ഭക്തന്റെ ഒന്നാമത്തെ ലക്ഷണം? ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ ഏറ്റവും അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവൻ. 112 സങ്കീർത്തനത്തിലും നമ്മൾ കാണുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവൻ. ഭക്തിയുടെ ഒന്നാമത്തെ ലക്ഷണം ദൈവ ഭയമാണ്. വളരെ വേദനയോടെ എന്നെ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് ആത്മീയതയിൽ എത്രത്തോളം ദൈവഭയമുണ്ട്! ദൈവം ജീവിക്കുന്നുവെന്നും ദൈവം ജീവിക്കുന്ന ദൈവം എന്നെ കാണുന്നുവെന്നും എന്റെ പ്രകടനങ്ങളെ എന്റെ പ്രവർത്തനങ്ങളെ അവൻ അറിയുന്നു എന്നുമുള്ള അവബോധത്തോടെ ദൈവത്തെ സമീപിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കാറുണ്ട്! ഒരുതരം ഹിപ്പോക്രസി നമ്മെ അധികമായിട്ട് വ്യാപിച്ചിരിക്കുകയാണ്. കപടഭക്തി, ഒരുപക്ഷെ സ്വര മധുരമയുടെയും അല്ലെങ്കിൽ ആശയ പ്രകടനത്തിന്റെയും ഒക്കെ ആയിട്ട് ഭക്തിയെ കാണുമ്പോൾ ദൈവഭയം ഇന്ന് നഷ്ടപ്പെട്ടു പോകുകയാണ്. 147 സങ്കീർത്തനം 11 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ദൈവഭയം നമ്മുടെ ആത്മീയതയെ മുന്നിൽ നിർത്തേണ്ടുന്ന ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അവർ സ്പിരിച്വൽ ജേർണി ഓർ അവർ സ്പിരിച്വൽ ലൈഫ്, അത് ദൈവത്തെ കുറിച്ചുള്ള ഭയമാണ്. പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ 1:21 സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ദൈവം അവർക്ക് കുടുംബ വർദ്ധനവ് നൽകി. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം, ഇസ്രായേൽ നാട്ടിലായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ അവരുടെ വംശം വർദ്ധിക്കാതിരിക്കുവാൻ വേണ്ടി ആൺപ്രജകളെ കൊല്ലുവാൻ രാജാവ് ഫറവോ സൂതികർമ്മിണികളോട് അഥവാ പ്രസവരക്ഷ എടുക്കുന്നവരോട് ആവശ്യപ്പെടുകയാണ്, അവരെ കൊല്ലണം, അവരെ ജനിക്കുന്ന ഉടൻ തന്നെ ആൺപിള്ളേരെ കൊല്ലണം. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? അവർ ദൈവത്തെ ഭയപ്പെട്ടു, അതുകൊണ്ട് ആ പ്രവർത്തനം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല, അവർ അതിന് തുനിഞ്ഞില്ല. പറവോ പറയുന്ന പറവോന്റെ കൽപ്പനയേക്കാൾ കൂടുതൽ അവർ ദൈവത്തിന്റെ വാക്കുകൾക്ക് ദൈവത്തിനെ അവര് ഭയപ്പെട്ടു. അതുകൊണ്ട് ദൈവം അവർക്ക് കുടുംബ വർധനവ് നൽകി. സഭാപ്രസംഗിയുടെ പുസ്തകം 12:13 വാക്യം വളരെ എല്ലാത്തിനെയും അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ജ്ഞാനിയായ സലോമൻ ഓർമ്മപ്പെടുത്തുന്നതാണ്. സഭാപ്രസംഗി 12:13, എല്ലാറ്റിന്റെയും സാരം കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ഇതിന്റെ കൺക്ലൂഷൻ ഓഫ് ഓൾ തിങ്സ്, ദ കൺക്ലൂഷൻ ഓഫ് സ്പിരിച്വൽ ജേർണി ഓർ സ്പിരിച്വൽ ലൈഫ്, നമ്മുടെ ആത്മീയ അന്വേഷണത്തിന്റെ കൺക്ലൂഷൻ ആണ് എല്ലാറ്റിന്റെയും സാരം കേട്ടുകൊള്ളുക. ദിസ് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ഓൾ തിങ്സ്, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. നമുക്കറിയാം കർത്താവിന്റെ ക്രൂശിൽ ക്രൂശിന്റെ ഇടതും വലതുമായി രണ്ടു കള്ളന്മാരെയാണ് കുറിച്ചത്. ഇടതാണോ വലതാണോ എന്ന് നമുക്കറിയില്ലെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത് ഇടത്തെ കള്ളൻ കർത്താവിനെ തിരസ്കരിച്ചു, വലതേ കള്ളൻ കർത്താവിനെ സ്വീകരിച്ചു. കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പമുള്ള പറുദീസ അനുഭവത്തിലേക്ക് അവൻ കടന്നുപോയി. പക്ഷേ എന്തായിരുന്നു ആ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള അവന്റെ ആദ്യത്തെ ചുവട്? അവൻ തന്റെ കൂട്ടുകാരനോട് ചോദിക്കുകയാ, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? സമശിക്ഷാവിധിയിൽ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ദൈവത്തെ ഭയപ്പെട്ടു എന്നതാണ് നമ്മൾ പാരമ്പര്യത്തിൽ പറയുന്ന വലതുഭാഗത്തെ കള്ളന്റെ രക്ഷാനുഭവത്തിന്റെ ആദ്യപടി. അവന് ദൈവ ഭയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ പറുദീസായുടെ അനുഭവത്തിലേക്ക് പോയി. നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പൗരസ്ത്യ ആരാധനയിൽ വളരെ ആഴമായി പിതാക്കന്മാർ ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥനാ അനുഭവങ്ങളാണ്. ബുധനാഴ്ച സന്ധ്യ നമസ്കാരത്തിന്റെ രഹസ്യ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, നിന്നെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങൾ അവസാനത്തോളം വിശുദ്ധിയോടെ ഇരിക്കുമാറാകണമേ. അവസാനത്തോളം വിശുദ്ധിയോടെ ഇരിക്കുവാനുള്ള ഒന്നാമത്തെ യോഗ്യത ദൈവഭയമാണ്. വീണ്ടും ഞായറാഴ്ച പാതിരാത്രിയുടെ രഹസ്യ പ്രാർത്ഥനയിൽ പറയുന്നു: എന്റെ വിചാരം നിങ്ങളെ ഉയർത്തി എന്റെ ഹൃദയത്തിൽ നിന്നെ കുറിച്ചുള്ള ഭയം സ്ഥിരപ്പെടുത്തണമേ. നിനക്കിഷ്ടമില്ലാത്ത സകല വിചാരങ്ങളെയും എന്നിൽ നിന്ന് നിർമൂലമാക്കണമേ. ഞായറാഴ്ച പാതിരാത്രിയുടെ പ്രാർത്ഥനയാണ്. തിങ്കളാഴ്ച 9 പ്രാർത്ഥനയിൽ നിന്നെ കുറിച്ചുള്ള ഭയം ഞങ്ങൾക്ക് തരണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവ ഭയമാണ് ദൈവത്തെ സമീപിക്കുവാൻ, ദൈവകൃപയിലേക്ക് വളരുവാനുള്ള ഒന്നാമത്തെ പടി. ദ ഹോളി ഫിയർ ഓഫ് ഗോഡ് ദാറ്റ് മേക്സ് മാൻ ഹോളി. ദൈവത്തെ കുറിച്ചുള്ള ദൈവ വിശുദ്ധിയെ കുറിച്ചുള്ള ഭയം നമ്മെ ആ വിശുദ്ധിയിലേക്ക് നയിക്കും. The holy fear of God that makes man holy. ഒരു ഭക്തന്റെ ഒന്നാമത്തെ ലക്ഷണം അവന് ദൈവ ഭയം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് സൗകര്യത്തിന് വേണ്ടിയല്ല ദൈവത്തെ സമീപിക്കേണ്ടുന്നത്. ദൈവ കരുണയിൽ നമ്മെ വളർത്തുവാൻ തക്കവണ്ണം ദൈവമേ, നിന്നെ കുറിച്ചുള്ള ഒരു ഭയം, അതെ എന്റെ ദൈവം എന്നെ കാണുന്നു, ആരുടെ മുമ്പിൽ ഞാൻ മറച്ചു വെച്ച് കാര്യങ്ങൾ ചെയ്താലും എന്റെ ദൈവത്തിന്റെ ദൃഷ്ടിയുടെ മുമ്പിൽ ഞാൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന അവബോധം. ഇതായിരുന്നല്ലോ ഇയ്യോബിന്റെ യോഗ്യതയെ കുറിച്ച്, ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന്റെ അരുളപ്പാടും അഥവാ ദൈവിക സർട്ടിഫിക്കറ്റും. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. ആ ഭക്തിയുടെ സ്ഥലത്തിലേക്ക് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹത്തിന്റെ പ്രതികരണമായ ദൈവഭയം, അത് ഭക്തിയുടെ തലത്തിലേക്ക് നമ്മെ നയിക്കും. സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന: യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഭക്തി നമ്മിൽ സ്ഥിരപ്പെടുത്തണമെങ്കിൽ ഒന്നാമത്തെ തലമാണ് ദൈവഭയം. രണ്ടാമതായിട്ട് ഭക്തിയുടെ യഥാർത്ഥ തലത്തിലേക്ക് പോകുവാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 97 സങ്കീർത്തനം 10 വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യഹോവയെ സ്നേഹിക്കുന്നവരെ, ദോഷത്തെ വെറുക്കുവിൻ, അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു. യഹോവയെ സ്നേഹിക്കുന്നവരെ, ദോഷത്തെ വെറുക്കുവിൻ, അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു. അപ്പോൾ ഭക്തിയുടെ രണ്ടാമത്തെ ലക്ഷണം അഥവാ രണ്ടാമത്തെ മാതൃക എന്ന് പറയുന്നത് ദോഷം വിട്ടകന്നവർ, അതാണ് ഭക്തിയുടെ രണ്ടാമത്തെ ഫലം. ദോഷം വിട്ടകന്നവരാണ് ഭക്തന്മാരെന്ന് പറയുന്നത്. അത് മനസ്സിന്റെ അഥവാ ചിന്തയുടെ അശുദ്ധി, ശരീരത്തിന്റെ അശുദ്ധി, നാവിന്റെ അശുദ്ധി. മൂന്ന് തരത്തിൽ പറഞ്ഞാൽ മനസ്സ്, നാവ്, പ്രവൃത്തി. നമ്മള് പറയുന്നത് പോലെ മനസ്സ, വാച, കർമ്മണ. മനസ്സിലും വാക്കിലും കർമ്മത്തിലും വിശുദ്ധി പാലിക്കുന്നവർ. പലപ്പോഴും നമ്മുടെ ചിന്തകളല്ലേ നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കുന്നത്. വാട്ട് യു തിങ്ക് ദാറ്റ് യു ആർ എന്നാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാം. പണ്ഡിതനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും കൂട്ടത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ നാവിനെയും സൂക്ഷിച്ചുകൊള്ളണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും കൂട്ടത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ നാവിനെയും സൂക്ഷിച്ചുകൊള്ളണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, മനസ്സിന്റെ പോക്കുകൾ, അതാണ് നമ്മെ, നമ്മുടെ ജീവിതത്തെ അശുദ്ധിയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിന്റെ രൂപീകരണം നമ്മുടെ ചിന്ത എത്രത്തോളം വിശുദ്ധമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ അഥവാ ഭക്തിയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ തലത്തിന്റെ ഒന്നാം, ദ സെക്കൻഡ് പാർട്ട്, അതിന്റെ ഒന്നാമത്തെ ഭാഗം. ഒന്നാമത്തെ തലം നമ്മൾ പറഞ്ഞു ദൈവം ഭയം, രണ്ടാമത്തത് ജീവിത വിശുദ്ധി. അതിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മുടെ മനസ്സ് വിശുദ്ധമായിരിക്കുക എന്നുള്ളതാണ്. അതിനെ ഭാരതീയ ആചാര്യന്മാര് ത്രികരണ ശുദ്ധി എന്നാണ് പറയുന്നത്. ത്രികരണ ശുദ്ധി എന്ന് വെച്ചാൽ കീപ് യുവർ മൈൻഡ്, യുവർ വേർഡ് ആൻഡ് യുവർ വർക്ക് ആസ് എ ഹോളി തിങ്. ഇതാണ് ത്രികരണ ശുദ്ധി എന്ന് ഭാരതീയ ആചാര്യന്മാര് പറയുന്നത്. ഒന്ന്, മനസ്സിന്റെ വിശുദ്ധി. അതിന് നമ്മൾ നോമ്പ് നോക്കുന്നതും ഉപവസിക്കുന്നതും ഒക്കെ ആ മനസ്സിന്റെ വിശുദ്ധിയിലേക്ക്, ആ വിശുദ്ധി തിരികെ പിടിക്കാനുള്ള നമ്മുടെ പ്രവൃത്തിയാണ്. രണ്ടാമതായിട്ട് നാവിന്റെ വിശുദ്ധി തിരികെ പിടിക്കണം. യാക്കോബിന്റെ ലേഖനം നമുക്കറിയാം, പ്രായോഗിക ദൈവശാസ്ത്രജ്ഞനാണ് യാക്കോബ് എന്ന് പറയുന്ന പുതിയ നിയമ എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ലേഖനം 1:26 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്നും നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാക്കേ. എത്ര കൃത്യമായിട്ടാണ് യാക്കോബ് അവിടെ പറയുന്നത്, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ. സത്യത്തിൽ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ നാവിന് എന്തെങ്കിലും ഒരു നിയന്ത്രണമുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ് പരത്തുന്നത്, വ്യാജങ്ങൾ പറഞ്ഞു പരത്തുന്നത്? ഒരിക്കലെ ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവരുവാൻ തന്റെ പരിചാരകനോട് പറഞ്ഞു. അയാൾ ഏറ്റവും രുചികരമായ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഏറ്റവും അരുചിയുള്ള ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ഏറ്റവും അരുചിയുള്ള ഒരു ഭക്ഷണവും തയ്യാറാക്കി കൊണ്ടുവന്നു. ഈ പണ്ഡിതൻ ഈ പരിചാരകനോട് ചോദിച്ചു, ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ്, എന്ത് വെച്ചാണ് നീ ഭക്ഷണം തയ്യാറാക്കിയത്? അപ്പൊ അയാള് പറഞ്ഞു, ഇതൊരു പശുവിന്റെ നാവാണ്. പശുവിന്റെ നാവ് കൊണ്ട് ഏറ്റവും രുചികരമായതും ഏറ്റവും അരുചിയുള്ളതുമായ ഭക്ഷണം തയ്യാറാക്കാൻ കഴിയും. നമ്മുടെ നാവ് കൊണ്ട് ഏറ്റവും നല്ലതും പറയാനൊക്കും, ഏറ്റവും നികൃഷ്ടമായതും വ്യാജമായതും അധർമ്മമായതും കുറ്റം പറയുന്നതും പറയാനൊക്കും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഭക്തി അത് പ്രാർത്ഥനയിലൂടെ പ്രകടിപ്പിക്കുക മാത്രമല്ല, മറ്റൊരാളെ കുറിച്ച് നമ്മൾ പറയുന്ന വാക്കുകളും ഭക്തിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4:29 നമ്മൾ വായിക്കുന്നത്, ആ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടുന്നതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിന്റെ വായിൽ നിന്ന് പുറപ്പെടരുത്. ചിലപ്പോഴൊക്കെ നമ്മുടെ പള്ളിക്കൂട്ടങ്ങൾ, പള്ളി ആരാധന കഴിഞ്ഞ് നടക്കുന്ന പള്ളിക്കൂട്ടങ്ങളൊക്കെ എന്താ നമ്മുടെ ചർച്ചാ വിഷയങ്ങൾ? എന്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച നടത്തുന്നത്? പള്ളിക്കുള്ളിൽ എന്ത് സംഭവിച്ചു എന്നറിയുന്നത് പള്ളിക്ക് വെളിയിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് പലപ്പോഴും പള്ളിക്കുള്ളിൽ ചിലതൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ പള്ളിക്കുള്ളിൽ സംഭവിക്കുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ് പള്ളിക്ക് വെളിയിലെ പെരുമാറ്റങ്ങൾ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? സഭാപ്രസംഗിയുടെ പുസ്തകം 5:6 ജ്ഞാനിയായ സലോമൻ പറയുകയാണ്, നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. ഒരു വാക്ക് പറയാത്തിടത്തോളം ആ വാക്ക് വ്യക്തിയുടെ തടവറയിലാണ്. പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി വാക്കിന്റെ തടവറയിൽ. ഒരു വാക്ക് പറയാത്തിടത്തോളം വാക്ക് വ്യക്തിയുടെ തടവറയിലാണ്. പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി വാക്കിന്റെ തടവറയിലും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വീണ്ടും വീണ്ടും പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്, 39:1 നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. 141:3 എന്റെ വായിക്ക് ഒരു കാവൽക്കാരനെ നിർത്തി എന്റെ അധരദ്വാരം ആക്കേണ്ടത്. നമ്മുടെ നാവിന് പരിശുദ്ധാത്മാവിന്റെ കാവൽ വേണം. കാരണം ഭക്തി നഷ്ടപ്പെടുത്തുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് നമ്മുടെ നാവിന്റെ ദുരുപയോഗം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആങ്കൽ കഹുസ മാലിന്യം ഭുജിക്കുന്നവനും വ്യാജം സംസാരിക്കുന്നവനുമാണ്. ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ ഞാൻ പറയുന്നത്, ഞാൻ സംസാരിച്ചതിനെ പറ്റി പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, എന്നാൽ മൗനം കാത്തു സൂക്ഷിച്ചതിനെ പറ്റി അപൂർവമായേ അനുഭവിച്ചിട്ടുള്ളൂ. പറഞ്ഞുപോയതിനെ കുറിച്ച് കുറ്റബോധം വന്നിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, എന്നാൽ മൗനം കാത്തു സൂക്ഷിച്ചതിനെ കുറിച്ച് അപൂർവമായി സംസാരിച്ചിട്ടുള്ളൂ. നീതിസാരം ഇങ്ങനെയാണ് പറയുന്നത്, നാവ് എന്ന ആത്മീയ അഗ്നി ആയുധത്തെ 32 കോട്ടയ്ക്കുള്ളിൽ ഉമിനീരാകുന്ന വെള്ളത്തിനുള്ളിലാണ് ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്. യാഥാർത്ഥ്യമല്ലേ? നാവ് എന്ന അഗ്നി ആയുധത്തെ 32 കോട്ടയ്ക്കുള്ളിൽ വെള്ളത്തിന്റെ ഉള്ളിൽ ദൈവം സൂക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെ നാവിന്റെ ദുരുപയോഗം നമ്മുടെ ഭക്തി നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഭക്തന്റെ രണ്ടാമത്തെ ലക്ഷണം, അവൻ ജീവിത വിശുദ്ധി ഉള്ളവനാണെങ്കിൽ അതിലൊന്ന് അവന്റെ ചിന്തയുടെ വിശുദ്ധി, 2 അവന്റെ വാക്കിന്റെ വിശുദ്ധി, 3 അവന്റെ പ്രവൃത്തിയുടെ വിശുദ്ധി. നമ്മുടെ കാലഘട്ടത്തിലെ ഒരു വലിയ ദുരുപയോഗമാണ്. ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയതുപോലെ തെറ്റിനെ മഹത്വവൽക്കരിക്കുകയാണ്. തെറ്റിന് പുറകിൽ ആളുകൾ അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അത് ഒരു നന്മയായി കാണുന്ന, അല്ലെങ്കിൽ അതിനെ അതിന്റെ പുറകിൽ പോകുന്ന അവസ്ഥ. ഇപ്പോ നമ്മൾ വായിച്ചു പത്രമാധ്യമങ്ങളിലൂടെ, കേരളത്തില് ചില ഗുണ്ടാ നേതാക്കന്മാർക്ക് ഫ്രണ്ട്സ് അസോസിയേഷൻസ് ഉണ്ടാകും. യഥാർത്ഥത്തിൽ ദൈവഭാവത്തിന് ഫ്രണ്ട്സ് അസോസിയേഷൻ ഇല്ല, സാത്താന്റെ ഭാവത്തിന് ഫ്രണ്ട്സ് അസോസിയേഷൻ ഉണ്ടാകുന്നു. പ്രവൃത്തി അത് വിശുദ്ധീകരിക്കപ്പെടണം എന്ന് ഇന്ന് തോന്നുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ ചിന്താകുലങ്ങൾ എല്ലാത്തിനെയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുകയാണ്. പറയുന്നത് ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് തൊട്ടു തലേ ദിവസം ചിലപ്പോൾ ചില വിവാഹ പാർട്ടികളിൽ കൂടി അവിടെ നിന്ന് വേണ്ടാത്ത പദാർത്ഥങ്ങൾ, ലഹരികൾ സ്വീകരിച്ച് പിറ്റേ ദിവസം കർത്താവിന്റെ തിരുശരീരമോ തിരുരക്തമോ ഒരു വിശുദ്ധ കുമ്പസാരം കൂടാതെ അനുഭവിക്കുന്നതിന് യാതൊരു കുറ്റബോധവും ഇല്ലാത്ത ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറുന്നുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ അത് ശരിയല്ലേ? നമ്മുടെ സോഷ്യൽ മീഡിയ, the misuse and abuse of the social media, നമ്മൾ കാണേണ്ടുന്നതൊക്കെ കാണാനും കാണേണ്ടതാത്തത് കാണാതിരിക്കുവാനുമുള്ള ഒരു ഡിസേൺ കപ്പാസിറ്റി നമുക്കുണ്ട്. നമുക്ക് വിദ്യാഭ്യാസം കൂടുന്നു, പക്ഷെ അതിന് തക്കവണ്ണമുള്ള വിവേകവും വിവരവും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധി, നമ്മുടെ കണ്ണിന്റെ വിശുദ്ധി, നമ്മുടെ കേൾവിയുടെ വിശുദ്ധി, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ വിശുദ്ധി, അത് കാത്തുസൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? സമൂഹത്തിന്റെ പ്രഷറുണ്ട്. നമ്മളിപ്പോ സാധാരണ പറയുന്നൊരു കാര്യമാണ് പിയർ പ്രഷർ. പിയർ പ്രഷർ ഉണ്ട് എന്ന് പറഞ്ഞ എന്ന ന്യായീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിതത്തിന്റെ വിശുദ്ധി, നമ്മുടെ ശരീരം വിശുദ്ധം പുറോനാൽ അഭിഷേകം ചെയ്യപ്പെട്ട വിശുദ്ധ ദേവാലയമായി മാറിയ ഈ ശരീരം നമ്മൾ അശുദ്ധമാക്കുന്നു എങ്കിൽ അവിടെ യഥാർത്ഥ ഭക്തി അല്ല. ഭക്തിയുടെ രണ്ട് ലക്ഷണങ്ങളാണ് പറഞ്ഞത്: ഒന്ന് ദൈവഭയം, രണ്ട് ജീവിത വിശുദ്ധി. മൂന്നാമതായി ഭക്തിയുടെ ലക്ഷണമായിട്ട് പറയുന്നത് യാക്കോബിന്റെ ലേഖനം 1:27. യാക്കോബിന്റെ ലേഖനം 1:27. പിതാവാം ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവകളെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും, രണ്ട് ലോകത്താനുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും അല്ലയോ? രണ്ടു കാര്യങ്ങളാണ് ഈ തലത്തിൽ യാക്കോബ് ശ്ലീഹാൻ ഓർമ്മപ്പെടുത്തുന്നത്. പിതാവാം ദൈവത്തിന്റെ മുമ്പാകെയുള്ള ഭക്തി സങ്കടങ്ങളിൽ ഇരിക്കുന്നവരെ ചെന്ന് കാണുന്നതാണ്. അനുകമ്പ, അത് ഒരു എമ്പതി, അതാണ് ഭക്തിയുടെ ഒരു ലക്ഷണമായിട്ട് വചനം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലുന്നത്: ധനവാന്മാരെ ദാനശീലരാക്കണമേ, അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. അതിന്റെ ആശയം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്, വ്യത്യസ്തമായ രണ്ട് പ്രവൃത്തികളാണ്. ധനവാന്മാർ ദാനശീലരാകുന്നതും അനാഥരും വിധവകളും സംരക്ഷിക്കപ്പെടുന്നതും തമ്മിൽ എന്താണ് ബന്ധം? ബന്ധമില്ലാതെ നിൽക്കുന്ന രണ്ട് കർമ്മങ്ങളാണ്. പക്ഷേ പിതാക്കന്മാർ ഈ രണ്ട് കർമ്മങ്ങളെ യോജിപ്പിക്കുന്നത് എങ്ങനെയാണ്? അനാഥരും ധനവാന്മാർ ദാനശീലരാകുമ്പോഴാണ് അനാഥരും വിധവകളും സംരക്ഷിക്കപ്പെടുന്നത്. ഒരു ഭക്തിയുടെ യഥാർത്ഥ ലക്ഷണമാണ് ആ സ്ഥിതി. പരിമല തിരുമേനി, പാമ്പാടി തിരുമേനി, പട്ടശ്ശേരി തിരുമേനി, നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്ന ബർണബാസ് തിരുമേനി, ഞാൻ തിരുമേനിമാരുടെ പേരുകൾ ആവർത്തിച്ചു പോകുകയല്ല. ആംസ്ഗിവിംഗ് കൊടുക്കുന്നതാണ് അവരെ സന്തോഷിപ്പിച്ചതെങ്കിൽ കൊടുക്കുന്നത് ഒരു ഭക്തിയുടെ ലക്ഷണമാണ്. ഗിവ് അണ്ടിൽ ഇറ്റ് ഹർട്സ് യു. നിങ്ങളെ അത് വേദനപ്പെടുത്തുന്നത് വരെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നൽകുക, നൽകുന്നതാണ് ഭക്തിയുടെ ലക്ഷണം. അതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, അനാഥരെയും വിധവകളെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണ്. ഒരു എംപതറ്റിക് ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് പലപ്പോഴും ഇന്ന് സിമ്പതിയുണ്ട്, നമുക്ക് മറ്റുള്ളവന്റെ ദുഃഖത്തിൽ നമുക്ക് ദുഃഖം തോന്നാറുണ്ട്. പക്ഷേ എത്ര കാലം എംപതി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണ്. ഭക്തിയുടെ മൂന്നാമത്തെ ലക്ഷണം അതാണ്, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ. അത് പ്രയാസപ്പെടുന്നവർ, മുതിർന്നവർ, വിയോഗ ദുഃഖം അനുഭവിക്കുന്നവർ, രോഗികൾ, പ്രതിസന്ധിയിലായിരിക്കുന്നവർ, സാമ്പത്തികമായ തകർച്ച നേരിടുന്നവർ, അവരെ ചെന്ന് കാണുന്നത് ഒരു ഭക്തന്റെ യഥാർത്ഥമായ, ഭക്തയുടെ യഥാർത്ഥമായ ലക്ഷണമാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ലോകത്താനുള്ള കളങ്കം പറ്റാതെ വേണം ജീവിക്കണം. ലോകത്താനുള്ള കളങ്കം പറ്റരുത്. ലോകം വേണമെന്നല്ല, നമുക്ക് ജീവിക്കാനുള്ളതാണ് ഈ ലോകം. ഈ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. We have to live in this world, not of the world. ഈ ലോകത്തിൽ ജീവിക്കണം. ലോകമല്ല നമ്മെ ജീവിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ലോകമല്ല നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ലോകത്തിലാണ് നാം ജീവിക്കേണ്ടുന്നത്. അതുകൊണ്ടാണ് ഒരു ബോട്ട് ഓടണമെങ്കിൽ വെള്ളം വേണം. വെള്ളമില്ല എങ്കിൽ ഒരു ഷിപ്പ് ഓടില്ല. പക്ഷെ എവിടെയാണ് വെള്ളം വീഴുന്നത്? അത് ബോട്ടിന്റെ പുറത്താണ്. അകത്ത് ആ വെള്ളം പുറത്ത് വീഴുന്ന അനിവാര്യമായ വെള്ളം അകത്ത് കയറിയാലും ആ ബോട്ട് തിങ്ങിപ്പോകും. ലോകമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം, ഒരു അച്ഛന്റെ ജീവിതം ലോകത്തിലാണ് ജീവിക്കേണ്ടത്. ലോകം അവനെ കീഴടക്കരുത്. അതിനാണ് പുണ്യവാന്മാരായ പിതാക്കന്മാരെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കേണ്ടതേ. ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക്, അതിലൂടെ ലോകം അകത്ത് പ്രവേശിക്കാതെ ലോകത്തിൽ ഫ്ലോട്ട് ചെയ്ത് പോകാനുള്ള ഒരു കാരുണ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പ്രാർത്ഥിക്കുന്നു, പറയുന്നുണ്ട്, അന്യന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ആയയെ പോലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു കാല ഈ ലോകത്തിലും ഒരു കാല മറലോകത്തിലും. ഒരു ഭക്തൻ ഈ ലോകത്തിൽ ജീവിക്കുകയും ലോകം അവനെ കീഴടക്കാതെ അവൻ മുൻപോട്ട് പോവുകയും ചെയ്യണം. വാക്കുകൾ ഉപസംഹരിക്കുവാനുള്ള അനുവാദം ചോദിക്കുകയാണ്. എന്നോട് തന്നെയുള്ള ഒരു വാക്കായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് ഒരു പ്രസംഗമായോ ഇതൊരു മെസ്സേജായിട്ടോ അല്ല, ഇത് സെൽഫ് മെസ്സേജ്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. അഭക്തിയുടെ അഥവാ വിഭക്തിയുടെ മൂന്ന് ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു: വിശുദ്ധിയില്ലായ്മ, ചിന്തയുടെ അശുദ്ധി, നാവിന്റെ അശുദ്ധി, പ്രവൃത്തിയുടെ അശുദ്ധി. ദുഷ്ടതയെ മഹത്വവൽക്കരിക്കുന്ന ലോകം, ദുഷ്ടതയ്ക്ക് ലൈക്ക് കിട്ടുന്ന ലോകം, ദുഷ്ടത ഷെയർ ചെയ്യുന്ന ലോകം. എന്നാൽ യഥാർത്ഥ ഭക്തി വചനം ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്ന് ദൈവഭയം ഉണ്ടാകണം. ദൈവഭയമാണ് ദൈവത്തെങ്കിലേക്കുള്ള ചുവടുവെപ്പിന്റെ ഒന്നാമത്തെ തരം. വലതുഭാഗത്തെ കള്ളനെന്ന് പറയുന്നവന് ദൈവഭയം ഉണ്ടായതിനാൽ അവൻ പറദീസായുടെ അവകാശിയായി. ദൈവമേ നിന്നെ കുറിച്ചുള്ള ഭയം എന്നിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ട്, ജീവിത വിശുദ്ധി, ചിന്തയുടെ വിശുദ്ധി, നാവിന്റെ വാക്കിന്റെ വിശുദ്ധി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വളർത്തിയെടുക്കുന്ന ഭക്തിയുടെ എല്ലാ കോട്ടകളും തകരുന്നതാണ്, തകർക്കുന്നതാണ് നമ്മുടെ നാവിന്റെ ദുരുപയോഗം. അറിയാത്ത കാര്യങ്ങൾ, വ്യാജമായ കാര്യങ്ങൾ, മനസ്സിലാകാത്ത കാര്യങ്ങൾ, മനസ്സിൽ ഓർക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുവെങ്കിൽ, പങ്കുവെക്കുന്നുവെങ്കിൽ, അത് ദൈവത്തിന് ഇഷ്ടമല്ല, അത് അഭക്തിയാണ്. പ്രവൃത്തി അത് വിശുദ്ധിയാകണം. മൂന്നാമതായി, അനാഥരെയും വിധവകളെയും സങ്കടത്തിൽ ചെന്ന് കാണുക. ഗീവ് ഗീവ് അണ്ടിൽ ഇറ്റ് ഹർട്സ് യു. നമ്മെ വേദനിപ്പിക്കുന്നത് വരെ കൊടുക്കുക, കൊടുക്കുക. അതാണ് ഭക്തിയുടെ മൂന്നാമത്തെ ലക്ഷണം. അതിന്റെ കൂടെ തന്നെയാണ് പറയുന്നത്, ലിവ് ഇൻ ദിസ് വേൾഡ്, നോട്ട് ഓഫ് ദി വേൾഡ്. അതുകൊണ്ടാണല്ലോ ലേഖനത്തിൽ നാം പൗലോസ് ലീഗായുടെ ഏറ്റവും ശ്രദ്ധേയമായ ചിന്തകൾ നമുക്ക് വായിക്കുവാനും സംശീകരിക്കുവാനും കഴിയുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുക, ലോകം നിന്നെ കീഴടക്കാതിരിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബലഹീനനായ എനിക്ക് ഇപ്രകാരം ഒരവസരം തന്നതിൽ വന്ദനായ രാജേഷ് അച്ഛനോടും ഇതിന്റെ പ്രവർത്തകരോടും എല്ലാ ശ്രോതാക്കളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഭക്തിയിൽ നമുക്ക് വളരാം, ദൈവഭയത്തിൽ വളരാം, ജീവിത വിശുദ്ധിയിൽ വളരാം. അനുകമ്പാർദ്രമായ ജീവിതം നമുക്കുണ്ടാകട്ടെ. ഈ ലോകം നമുക്ക് ജീവിക്കാനുള്ളതാണ്, എന്നാൽ ഈ ലോകം നമ്മെ കീഴടക്കാതെ മറുലോകത്തിന്റെ മക്കളാണ് നമ്മളെന്ന നിലയിൽ നമുക്ക് യഥാർത്ഥ ഭക്തിയോടെ ജീവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.
പന്ത്രണ്ടാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം പ്രിയപ്പെട്ട ജോയി ജോജി കെ ജോയിച്ച് കേൾക്കുവാൻ ദൈവം നമ്മളിടെ അയച്ചു തീർത്തു. ഈ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. പലൽ കൂടിയും നമ്മൾ ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദൈവവചനം ശ്രവിച്ചിട്ടുമുണ്ട്. എങ്കിലും നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ ആഴമായി ആത്മീകതയിൽ ഹരിക്കത്തക്കുവാൻ തക്കവണ്ണം വളരെ ശ്രേഷ്ഠമായ ഒരുപാട് ആശയങ്ങൾ, പ്രത്യേകിച്ച് മൂന്ന് പ്രധാന ചിന്തകളുടെ അകമ്പടിയോടുകൂടി ഈ ആശയത്തെ നമ്മുടെ ഉള്ളിലേക്ക് സംഗ്രഹിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛൻ മുഖാന്തരമാക്കി തീർത്തതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും പാട്ടപ്പെടുത്തുകയും ചെയ്യാം. ഒരു ലോകത്തിലുണ്ടാകുന്ന ഒരു ശക്തിയും ഭയപ്പെടാതെ അവയൊക്കെ അതിജീവിച്ച് തന്റെ സാമ്രാജ്യ പാടവം, സാമ്രാജ്യത്വ പാടവം ലോകമുമ്പാകെ വെളിപ്പെടുത്തിയ അതിശ്രേഷ്ഠനായ രാജാവാണ് ദാവീദ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, 12 ഗോത്രമടങ്ങിയ രാജ്യം, ലോകമുമ്പാകെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ദാവീദ് ഭരിക്കുമ്പോഴാണ്. അങ്ങനെ ലോകത്തെ എല്ലാ രാജ്യം രാജാക്കന്മാരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിഹരിക്കുമ്പോഴും സ്വർഗത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ദാവീദിന്റെ ഒരു വിലാപനം അതിന്റെ മനോഹാരതയിൽ തന്നെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ വെളിപ്പെടുത്തി. അങ്ങനെ വിലപിക്കേണ്ട ആവശ്യം ദാവീദിനില്ല, പക്ഷെ ദാവീദ് വിലപിക്കുക. ദാവീദ് വിലപിക്കുന്നത് തന്റെ രാജ്യത്തെയോ ജയത്തെയോ പരാജയങ്ങളെ ഓർത്തല്ല, ലോകത്തിലുണ്ടാകുന്ന ദൈവഭക്തി അല്ലെങ്കിൽ ഭക്തി ശൂന്യത ഓർത്ത് വിലപിക്കുന്ന ഒരു ആത്മീയ നേതാവായിട്ട് തന്നെ. അതുകൊണ്ടാണ് ദാവീദിനെ ആത്മീയതയുടെ ഒരു വലിയ തലത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. ദൈവമുമ്പാകെ നിലവിളിക്കുകയാണ്, കരയുക. വാസ്തവത്തിൽ എത്ര കാലഘട്ടം കഴിഞ്ഞാലും ഈ പ്രാർത്ഥനയുടെ ഈ വിലാപത്തിന്റെ മാധുര്യം അത് മാറ്റപ്പെടുന്നില്ല. കാരണം അന്നും ഇന്നും എന്നും ഭക്തർ വിലപിക്കേണ്ട ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നാണ് ഭക്തന്മാരുടെയൊക്കെ അല്ലെങ്കിൽ അഭാവം എന്ന് പറയുന്നത്. അത് എത്രമാത്രം ലോകത്തെ കീഴോട്ട് വലിക്കും അല്ലെങ്കിൽ ലോക നന്മയെ എത്രമാത്രം താഴോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനെ ഓർത്തുള്ള ഒരു വിലാപനമാണ് ആ വാക്യത്തിന്റെ ആഴം മറ്റും നഷ്ടപ്പെടുത്തി കളയാതെ തന്നെ അതിന്റെ മനോഹരമായ തലത്തിൽ ഭക്തി ജീവിതത്തിൽ ഭക്തി നഷ്ടപ്പെടാതെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ നിമിഷത്തിൽ വളരെ അലങ്കൃതമായി പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് കേൾക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒത്തിരി ഈ കാര്യത്തെ പറ്റി പറയാനുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ പ്രിയപ്പെട്ട അച്ഛൻ എല്ലാ മേഖലയും ചൂണ്ടിക്കൊണ്ട് തന്നെ ഈ ഭാഗത്തെ അച്ഛൻ വിശദീകരിച്ചു. എല്ലാവിധ നന്മകളും സ്നേഹവും പ്രിയപ്പെട്ട ജോജി കെ ജോയിച്ചിന് ആശംസിക്കുന്നു. ഒരുപാട് ആളുകളെ ആത്മീയതയിൽ ഉണർത്തുവാൻ അച്ഛന്റെ സാന്നിധ്യത്തിനും അച്ഛന്റെ വാക്കുകൾക്കും ഇടയാകട്ടെ. അതിന് ദൈവനമ്പുരാൻ ഉയരങ്ങളിൽ നിന്ന് ജ്ഞാനവും അറിവും ശലോമോനെ പകർന്നു കൊടുത്തതുപോലെ കൂടുതൽ പകർന്നു തീർന്ന് നൽകുവാൻ ദൈവത്തിന്റെ കൃപ അച്ഛനെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്, സമയം ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പാട്ടൊന്നും പാടുന്നില്ല. നമ്മള് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേര് തന്നുകളുടെ പേര് ഈ സമയത്ത് വായിക്കുകയും അതിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥന നടത്തപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേര് ഓർക്കാനുള്ളത് ഒരു ജിബോയും ജിബോയുടെ ഭാര്യ ഷൈ രണ്ടുപേരും വളരെ ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ജിബോയ് ഡയാലിസിസ് കഴിഞ്ഞ് വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നു. അവരെ ദൈവകാര്യങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഒരു ഷൈജയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശക്തമായ തലവേദന എടുത്തുകൊണ്ട് മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഇപ്പോഴൊരു പരിധിവരെ ശാന്തമായിട്ടുണ്ടെങ്കിലും അത് ശക്തമായ വേദന അനുഭവിക്കുന്നു. പ്രിയ ഷൈജയെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിനീത അലക്സാണ്ടറിനെ ഓർക്കാം. എബിൻ, ഏഞ്ചല, മാമൻ ചെറിയ, സുജ, റെനി, ജൈനമ്മ, സോജി, നൈതൻ, റൈച്ചൽ, മറിയ, ജസൽ, രാജമ്മ, കേലിയമ്മ, മാത്യുസ, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, സോഫിയ, സാലി, ബിനോ, ഷാൽഡി ജോർജ്, സോജൻ, അച്ചമ്മ മാത്യു, സിൻസി, ഓമൻ അച്ചാണ്ടി, ഒരു ഷൗമേലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, സിൻസി, ജോസഫ് റയ, സ്റ്റീവൻ, മറ്റ് ആരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ഒരു നിമിഷം. മാമനച്ച പ്രത്യേകിച്ച് ആരുടെയെങ്കിലും പേരുകൾ അവിടെ ഓർക്കാറുണ്ടോ?
ഷോണി സക്രായ ആൻഡ് പി എ വർഗീസ്.
ഷോണി സക്രായ ആൻഡ് പി എ വർഗീസ് അല്ലേ. ഇത്രയും ആളുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഹ്യൂസൺ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഏറ്റവും സീനിയർ മെമ്പറായിരുന്ന ഒരു അമ്മച്ചിക്ക് 100 വയസ്സുണ്ട്, സാറാമ കുഞ്ഞസി. ഒരുപക്ഷെ ഈ ഭദ്രാസനത്തിലൊക്കെ പലർക്കും ഈ അമ്മച്ചിയുടെ മക്കളെയൊക്കെ അറിയാം. ഭദ്രാസനത്തിന്റെ പല വിവിധ തലങ്ങളിലുമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സുശ്രൂഷിക്കുക സേവനം ചെയ്തിട്ടുള്ള ആളുകളാണ് ഡോക്ടർ അലക്സാണ്ടർ കുഞ്ഞസി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി അമ്മണിക്കുട്ടി ജീവൻ. അവരുടെ മാതാവാണ് പ്രിയപ്പെട്ട സാറാമ സുന്ദത്തി. ഈ പ്രിയപ്പെട്ട മാതാവ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ആ പ്രിയമിത മാതാവിന്റെ ആത്മാവിനെ ആവർത്തി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ ശിരസുകളെ ദൈവസന്നിധിയിൽ കാഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാർക്കുമോ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യമാണ് കുറച്ച് ദൈവമേ. നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്ന കൃപയാവർത്തി സ്തുതിക്കുന്നു. ശാന്തമായി ഈ പ്രഭാതം അങ്ങനെ ആരാധിക്കാൻ തക്കവണ്ണം അർഹത ഞങ്ങൾക്കില്ലെങ്കിലും അതിന് ഞങ്ങൾക്ക് ചുരുന്ന് തന്ന കരുണയാണെന്നുള്ള തിരിച്ചറിവ് ഏറ്റവും വിനയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനേക്കാൾ ഉപരി ഈ അനുഗ്രഹീതമായ പ്രഭാതം അവിടുത്തെ അഭിഷേകത്തിനെ ഈ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ കൊണ്ടെത്തിക്കുകയും അദ്ദേഹത്തിൽ കൂടി ഞങ്ങളുടെ വിചാരങ്ങളെ കുറെ കൂടെ ഗൗരവവുമായി ആത്മീയ ബോധങ്ങളിലേക്ക് ഉണർത്തുവാൻ അദ്ദേഹത്തിൽ കൂടി ഞങ്ങളെ ഇടയാക്കി തീർത്തു. അങ്ങയുടെ സ്നേഹത്തെ അവർ സന്ധ്യയോടെ സ്തുതിക്കുന്നു. ദാവീദ് രാജാവ് അങ്ങയെ നോക്കി ഭക്തന്മാരുടെ അഭാവത്തെ പറ്റി വിലപിച്ചതുപോലെ സ്വന്തം ജീവിതത്തിന്റെ ഭക്തിക്കുറവിനെ ഓർത്ത് വിലപിക്കുവാനും അതൊരു അനുതാപമായി അതൊരു തിരിച്ചറിവായി അതൊരു തിരിച്ചുവരവായി ഞങ്ങൾ രൂപാന്തരപ്പെടുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ആളുകളുടെ പേരുകൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരുപാട് ആളുകൾ അവരുടെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. ഞങ്ങൾ അറിയാതെ ഒരുപാട് ആളുകൾ വേദനയിൽ കൂടി ലോകത്തിന്റെ പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുന്നു. ദൈവമേ, ഞങ്ങൾ അവരെ ഓർത്തില്ലെങ്കിലും അവരുടെ പേരുകൾ പറഞ്ഞില്ലെങ്കിലും അവരെയൊക്കെ അവിടുന്ന് കാണുന്നുണ്ട് എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവമേ, ഈ പേര് പറഞ്ഞ ആളുകളൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് അവിടുന്ന് വിനയപ്പെട്ടു കൊടുത്ത നിമിഷങ്ങളായി തിരിച്ചറിയുവാനും ലഭ്യമായ നിമിഷങ്ങൾ ദൈവം തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്റെ ദാസരെ അവിടുന്ന് സഹായിക്കണമേ. പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളും പ്രതിബന്ധങ്ങളും അത് ദൈവത്തിന്റെ ശിക്ഷയല്ല, മറിച്ച് ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ കൂടുതൽ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് അവർക്കുണ്ടാകാൻ പോകുന്ന നിത്യ നാശത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് ആത്മീയമായി ദൈവത്തോട് കൂടുതൽ ചേരാനുള്ള സാധ്യതയെ മുഖാന്തരമായി തിരിച്ചറിയുവാനും അതിൽ മുഖാന്തരമായി തീരുവാനും മനസ്സിലാക്കുവാനും അവർ നിങ്ങളെ സഹായിക്കണമേ. അതുകൊണ്ട് ഏത് വേദനയുടെ മധ്യത്തിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കാനുമുള്ള ഒരുക്കമുള്ള മനസ്സ് നിന്റെ മക്കൾക്കൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ വേദന എടുത്ത് പൊളയുമ്പോഴും ആ വേദനയുടെ ആഴം അറിയാതെ വണ്ണം അങ്ങയുടെ തലോടല് അവർക്കൊരു സുഖമായി പരിലസിക്കുവാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗത്തെ പറ്റിയുള്ള ആഴമായ അറിവുകൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെട്ട് വിറങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യർക്കൊക്കെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പുള്ള സ്വരം കേട്ട് ഏത് പ്രതിസന്ധി അതിജീവിക്കാനുള്ള കഴിവും പ്രാപ്തി നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഒരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സ്വാന്തനപ്പെടുത്തി സമാധാനം കൊടുക്കാൻ ചിരിക്കണമേ. കുടുംബങ്ങളിലെ പൈശാചികമായ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നാഥനും നായകനുമായിരുന്ന അഭവനത്തെ ഫറോസിയ നിവാസികളെ നയിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യുവാക്കളും യുവതികളും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ വേദനപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരതയും ജോലി ചെയ്യാനുള്ള താല്പര്യവും അതിൽ കൂടെ ലഭിക്കുന്ന പ്രതിഫലവും ഒക്കെ നന്മയോട് ഉപയോഗിക്കാനുള്ള വിവേകം അവർക്ക് കൊടുക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവതിരിമേരി എല്ലാ തിരുമേരിമാരെയും ഭദ്രാസനങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രതികൂലമായ സാഹചര്യം കൂടി ഈ പരിശുദ്ധ സഭ മുന്നോട്ട് പോകുമ്പോൾ ദൈവമർത്തോമാസ്ലീഹായിൽ അങ്ങ് തുടക്കമിട്ട ഈ സഭ അതിന്റെ ആത്മീയ ജ്വലനത്തോടുകൂടി തന്നെ മുന്നോട്ട് നയിക്കപ്പെടുവാൻ തക്കവണ്ണം അങ്ങ് ഈ സഭയെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങളിലും പ്രതിബന്ധങ്ങളിലും ഒക്കെ അവിടുന്ന് സഭയെ നയിക്കണമേ. ഈ നേതാ ആത്മീയ പിതാക്കന്മാർക്കൊക്കെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ ഭദ്രാസനത്തെ അവിടുന്ന് വളർത്തണമേ. അനേക മക്കൾക്ക് ആശ്വാസവും നന്മയും പകരുന്ന ഒരു കൂട്ടായ്മയായി പരിലസിക്കുക ഇതിനെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ലാസ്തിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവർക്ക് സൂക്ഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ഈ ദേശത്തെ മാതൃ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഞങ്ങൾക്ക് ശ്രേഷ്ഠമായ ഒരു ദൂത് നൽകുവാൻ അവിടുന്ന് അയച്ച ശ്രീ അഭിഷേകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്റെ യാത്രയിലെ കൂടിയിരിക്കുന്ന കുടുംബാംഗങ്ങളൊക്കെ വാഴ്ത്തണം, ഇടവകജനങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ. കൂടുതൽ ആളുകളെ അവിടുത്തെ സന്നിധിയിലേക്ക് നയിക്കാൻ ആവശ്യമായിരിക്കുന്ന അറിവ് ജ്ഞാനവും ഇതിന്റെ ദാസന് പ്രദാനം ചെയ്യണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കണമേ. അല്പമായി അധികമായോ ഇതിനു വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ ഞങ്ങളുടെ മനസ്സിന്റെ ഒരു ആശ്വാസമാകണമേ. ഞങ്ങൾക്കൊരു പ്രതീക്ഷയാകണമേ. ഞങ്ങളുടെ പേരോർത്ത് പറഞ്ഞ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് വന്നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുഹായുടെ സമ്മതവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടു കൂടിയും ഇപ്പോഴും എപ്പോഴും സ്നേഹമുണ്ടായിരിക്കും.
മന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും എന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജോജി കെ ജോയി അച്ഛനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണം. പ്രാർത്ഥനയിലെ ശുശ്രൂഷയെ ഓർക്കണം എന്ന സ്നേഹത്തോടെ ഈ സമയത്ത് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നേരത്തെ നിങ്ങൾ വരുന്ന പ്രിയപ്പെട്ട മാമനച്ഛന്, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ ബൈബിൾ വായിച്ച വാഹനങ്ങൾ ഇതിന്റെ അസിസ്റ്റേറ്റുള്ള പ്രിയപ്പെട്ട മനോജ് അല്പമായി അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവർ എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ഓർക്കുകയും എല്ലാവരോടും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. തമ്പുരാൻ എവരെയും പാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.